2025 സെപ്റ്റംബർ 25 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിൻ്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. അയ്യപ്പ സംഗമങ്ങളുടെ രാഷ്ട്രീയം. എം ബി ജി മോഹൻ എഴുതുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാർൾ മാർക്സ് പറഞ്ഞെങ്കിൽ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മതം മനുഷ്യനെ നയിക്കുന്ന വെളിച്ചമാണെന്നാണ് അവരുടെ പുതിയ സിദ്ധാന്തം. മതവിശ്വാസികളുടേതാണ് ക്ഷേത്രങ്ങളും പള്ളികളും, എന്നാൽ ക്ഷേത്രങ്ങൾ മതാതീതവും മതനിരപേക്ഷവുമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സിദ്ധാന്തം. ഉദാഹരണമായി അദ്ദേഹം എടുത്തുകാട്ടിയത് ലക്ഷങ്ങൾ ദർശനത്തിനെത്തിയ ശബരിമല ക്ഷേത്രത്തെയാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മറ്റ് ക്ഷേത്രങ്ങളെക്കാൾ പ്രത്യേകതകളുണ്ട്. പക്ഷേ ശ്രീകോവിലിനുള്ളിലെ പൂജാതി കർമ്മങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട് എന്ന് ചോദിച്ചാൽ അന്തിമ ഉത്തരം തന്ത്രിമാരുടേതും മേൽശാന്തിമാരുടേതുമാണ്. അവർ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ശബരിമല ദർശനത്തിന് വ്രതം അനുഷ്ഠിക്കുന്നതും മാലയിടുന്നതും കെട്ടുനിറച്ച മല ചവിട്ടുന്നതും ഹിന്ദു ആചാരപ്രകാരമാണ്. അയ്യപ്പ ഭക്തരിൽ 99% ഹിന്ദുക്കളാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കൈകൂപ്പി ശരണം വിളിക്കുന്നതും ഹിന്ദു വിശ്വാസപ്രകാരമാണ്. കല്ലും മുള്ളും ചവിട്ടി 18 പടിയേറി ഒരു നിമിഷത്തെ ദർശനം ജീവിതകാലത്തെ വലിയ അനുഭൂതിയായി ഉള്ളിൽ നിറച്ച് മടങ്ങാൻ ഒരുങ്ങുന്ന ഭക്തർ താഴെ തിരുമുറ്റത്ത് വാവര് നടയിലെത്തി കാണിക്കയിട്ട് തൊഴുന്നതോടെ ശബരിമല മതാതീത ക്ഷേത്രമായെന്നാണ് പിണറായി വിജയന്റെ കുറിമാനം. ഒരു ദിവസത്തെ ഭക്തരിൽ പകുതിയോളമേ വാവര് സ്വാമിയെ കാണാനെത്തുന്നുള്ള കണക്ക് സഹാവിന് വിഷയമല്ല. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിലാണ് പിണറായി മതനിരപേക്ഷത കണ്ടെത്തിയത്. യഥാർത്ഥ അയ്യപ്പ ഭക്തർ അയ്യപ്പ സംഗമത്തെ എതിർക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പോലീസ് സംരക്ഷണയിൽ ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്തേക്ക് എത്തിച്ച ബിന്ദു അമ്മണിയെയും കനകദുർഗയെയും അയ്യപ്പ സംഗമത്തിലേക്ക് എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിളിച്ചില്ലെങ്കിലും വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ബിന്ദു അമ്മണിയെ പോലീസ് നിരീക്ഷണത്തിലാക്കിയത് എന്തുകൊണ്ടാണ്? കളങ്കം മാഞ്ഞു. 4000+ ആളുകൾ രജിസ്റ്റർ ചെയ്ത അയ്യപ്പ സംഗമത്തിന് കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നതും ചർച്ചയായിരുന്നു. 1000+ താഴെ ആളുകൾ മാത്രമേ എത്തിയുള്ളൂവെങ്കിലും രാഷ്ട്രീയമായി അത് CPMന് നേട്ടമായെന്ന് പറയാം. ഹിന്ദുക്കളിലെ രണ്ട് പ്രബല സമുദായങ്ങളായ SNDPയുടെയും NSSന്റെയും നേതാക്കൾ സംഗമത്തിനെത്തി. അയ്യപ്പ സംഗമം കൊണ്ട് CPM ലക്ഷ്യമിട്ടതും അതുതന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കും. തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. വികസന പദ്ധതികൾ ഒട്ടേറെ നടപ്പാക്കിയെങ്കിലും വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നാകെ സർക്കാരിന് പിന്തുടരുകയാണ്. കൈവിട്ട സമുദായ സംഘടനകളെ ഒപ്പം നിർത്തിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകുമെന്ന തിരിച്ചറിവും അയ്യപ്പ സംഗമത്തിന് പിന്നിലുണ്ട്. പ്രബല സമുദായങ്ങളെ ഒപ്പം നിർത്തിയതുകൊണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനും പാർട്ടിക്കുമേറ്റ കളങ്കം മായുമെന്നാണ് പ്രതീക്ഷ. യുവതീ പ്രവേശനത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ നിരപരാധികൾക്ക് മേൽ ചുമത്തപ്പെട്ട കേസുകൾ പൊതുമുതൽ നശിപ്പിച്ചതിനും സ്ത്രീകളെ ആക്രമിച്ചതിനുമൊക്കെയാണ്. റാന്നിയിൽ നിലത്തിരുന്ന് നാമജപം നടത്തിയ ആളുകൾ അതേസമയത്ത് തന്നെ ശബരിമലയിലും പത്തനംതിട്ടയിലും പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്ത കേസുകളിൽ പ്രതികളാണ്. ഇത്തരം കേസുകൾ പിൻവലിക്കണമെന്ന് NSSഉം SNDPയും സംഘപരിവാറും ആവശ്യപ്പെടാറുണ്ട്. സർക്കാർ ഇക്കാര്യങ്ങളിൽ മിണ്ടിയിട്ടില്ല. കേസുകൾ കുറ്റപത്രങ്ങളാക്കി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അത് പിൻവലിക്കാനാവാത്തതാണ്. വാദി സർക്കാരാണ്. പൊതുമുതൽ നശിപ്പിച്ചതിന് രജിസ്റ്റർ ചെയ്ത കേസുകളിലെ പ്രതികളെ വെറുതെ വിടണമെന്ന് സർക്കാരിന് കോടതിയിൽ പറയാനാകുമോ എന്നത് നിയമപ്രശ്നമാണ്. ഒരുപാട് കാരണങ്ങൾ നിരത്തേണ്ടി വരും. കോടതിയുടെ ഓരോ ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരും. സംഗമം രാഷ്ട്രീയമായി CPMന് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളം ശബരിമല കർമ്മസമിതി നടത്തിയ ശബരിമല സംരക്ഷണ സംഘമും ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായിരുന്നു. സെമിനാറുകളിലും പൊതുസമ്മേളനങ്ങളിലും സംഘാടകർ പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമുണ്ടായി. യുവതി പ്രവേശന സമയത്ത് പന്തളത്ത് നടന്ന പ്രതിഷേധ സംഗമത്തിലെ ജനസാഗരത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ശബരിമല സംരക്ഷണ സംഗമത്തിലെ പങ്കാളിത്തം. പമ്പയിൽ സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാം കോർത്തിണക്കി നടത്തിയ സംഗമ സദസ്സിൽ എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറച്ചതായിരുന്നു ആക്ഷേപം. അവിടെ നടന്നതല്ല അയ്യപ്പ സംഗമമെന്നും പന്തളത്ത് നടന്നതാണെന്നും സംഘപരിവാർ വാദിക്കുന്നു. ഹിന്ദു ഐക്യവേദി പന്തളത്ത് നടത്തിയ സംഗമത്തിൽ BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയും കേരളത്തിലെ മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും പങ്കെടുത്തുകൊണ്ട് അത് BJP സംഗമമായിരുന്നുവെന്ന് CPM പറയുന്നു. CPMനും BJPക്കും നേട്ടം. യഥാർത്ഥത്തിൽ പമ്പയിലെ സംഗമം കൊണ്ട് CPMനും പന്തളത്തെ സംഗമം കൊണ്ട് BJPക്ക് നേട്ടമുണ്ടാക്കാനാകും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച് മുസ്ലിം ലീഗിനെ പാർട്ടിയിലാക്കാനുള്ള CPM നീക്കം പൊളിഞ്ഞു. ഇത്തവണ പമ്പയിൽ ഹിന്ദു വിഭാഗത്തിലെ പ്രധാന ശക്തികളെ കൂടെ നിർത്താൻ CPMന് കഴിഞ്ഞു. പന്തളത്തെ സംഗമത്തിലൂടെ BJPക്ക് ഹിന്ദുത്വ വോട്ടുകൾ നിലനിർത്താനും കഴിയും. BJP ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ തമ്മിത്തല്ല് കാരണം ചെയർപേഴ്സണെ മാറ്റിയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നഗരസഭാ ഭരണം BJPക്ക് കിട്ടില്ലെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ആഭ്യന്തര കലഹം ഒരുവിധം ശാന്തമാണ്. ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ പഴയ ഹൈന്ദവ വികാരം ഒന്നുകൂടി ഇളക്കി നേട്ടമാക്കാമെന്നതാണ് ഇവരുടെ പ്രതീക്ഷ. കോൺഗ്രസും അയ്യപ്പ സംഗമം നടത്തണം. അവരുടെ കുറവുകൾ കൂടി നിഴലിക്കുന്നു.